into a sea. Myth, mystery, and crime. With Renisha, exclusively on Enadapum Specials.
ഉത്തരം കിട്ടാത്ത ദുരൂഹ മരണങ്ങൾ ഒരു ഗ്രാമത്തെയാകെ ഭീതിയുടെ മുൾമുനയിൽ നിർത്തിയ കഥയാണ് ഈ എപ്പിസോഡിൽ. കൊല്ലം നെല്ലിക്കുന്നത്ത് നടന്ന അസാധാരണമായ സംഭവങ്ങളുടെ ഞെട്ടിക്കുന്ന കഥ. കൊല്ലം കൊട്ടാരക്കരയ്ക്കടുത്താണ് നെല്ലിക്കുന്നം എന്ന ഗ്രാമം. ശാന്തസുന്ദരവും മനോഹരവുമായ ഒരു നാട്ടിൻപുറമാണെന്ന് പറയാം, അല്ല ആയിരുന്നു എന്ന് പറയണം. കാരണം ഇന്ന് നെല്ലിക്കുന്നം ശാന്തമാണെങ്കിലും വർഷങ്ങൾക്കു മുൻപ് നടന്ന അസ്വാഭാവികമായ പത്തിലേറെ മരണങ്ങളുടെ നടുക്കം ആ ഗ്രാമത്തിലെ ഓരോരുത്തരുടെയും ഉള്ളിൽ ഇപ്പോഴുമുണ്ട്. 10 വർഷത്തിനിടയിലാണ് ഇത്രയും മരണങ്ങളുണ്ടായത്. എല്ലാ മരണങ്ങളും സംഭവിച്ചിരിക്കുന്നത് 1.5 കിലോമീറ്റർ ചുറ്റളവിനുള്ളിൽ. ഒന്നിനു പിറകെ ഒന്നായി മരണങ്ങൾ നടന്നുകൊണ്ടിരുന്നു. കെട്ടിത്തൂങ്ങിയ നിലയിലും കടവരാന്തയിൽ മരിച്ച നിലയിലും തോട്ടിൽ മുങ്ങിമരിച്ച നിലയിലുമെല്ലാം മൃതദേഹങ്ങൾ കാണാൻ തുടങ്ങി. ദുർമരണങ്ങൾ തുടർക്കഥയായതോടെ ഇതിനു പിന്നിൽ അസാധാരണമായ മറ്റെന്തോ ഉണ്ടെന്ന സംശയം നാട്ടുകാർക്ക് ശക്തമായി. കൊലപാതകമാണെങ്കിൽ അതു ചെയ്തതാരാണ്? ഒരു സൂചനയുമില്ല. പോലീസിനും കണ്ടുപിടിക്കാനായില്ല. എവിടെയും ഭയം മാത്രം. സന്ധ്യ മയങ്ങിയാൽ ആരും പുറത്തിറങ്ങാതായി. ഭീതിയോടെ ഓരോ രാത്രിയും ഗ്രാമം കഴിച്ചുകൂട്ടി. കണ്ണടയ്ക്കുമ്പോൾ എവിടെ നിന്നെങ്കിലും പ്രാണൻ പോകുമ്പോഴുള്ള അലർച്ച കേൾക്കുന്നുണ്ടോ? ഓരോ നാട്ടുകാരനും സംശയത്തോടെ രാത്രിയുടെ നിശബ്ദതയിൽ ചെവിയോർത്തിരുന്നു. ആ നിശബ്ദതയ്ക്കുമേൽ നിഗൂഢനായ ഒരു കൊലയാളി അടുത്ത ഇരയെ തേടി നടന്നു. എന്തിനുവേണ്ടിയായിരുന്നു അത്? രാത്രിയായാൽ നെല്ലിക്കുന്നം വഴി പലരും യാത്ര ഒഴിവാക്കി. ഓട്ടോയോ ടാക്സിയോ നെല്ലിക്കുന്നത്തെ കോട്ടം വിളിച്ചാൽ വരാതെയായി. കറുകറുത്ത രാത്രിയിലും തിളങ്ങുന്ന ആയുധവുമായി പതുങ്ങിയിരിക്കുന്ന രക്തദാഹിയുടെ അടുത്ത ഇര താനായിരിക്കുമോ എന്ന് എല്ലാവരും ഭയപ്പെട്ടു. നെല്ലിക്കുന്നം കൊലപാതകങ്ങളിൽ 2 കേസിൽ മാത്രമാണ് ഒടുവിൽ പോലീസ് പ്രതിയെ പിടികൂടിയത്. അപ്പോഴും മറ്റു മരണങ്ങൾക്കുത്തരം കിട്ടിയില്ല. അജ്ഞാതനായ മറ്റൊരു കൊലയാളി ഇനിയുമുണ്ടോ? ഗ്രാമം നെഞ്ചിടിപ്പോടെ ഓരോ രാത്രിയും തള്ളിനീക്കി. 2000 കാലഘട്ടത്തിലാണ് നെല്ലിക്കുന്നിനെ നടുക്കിയ കൊലപാതക പരമ്പരകളുടെ തുടക്കം. എന്നാൽ ആദ്യ മരണങ്ങളിൽ പോലീസ് കാര്യമായ അസ്വാഭാവികത കണ്ടില്ല. പക്ഷേ നാട്ടുകാർ ആ മരണങ്ങൾ ഞെട്ടലോടെ ഇന്നും ഓർക്കുന്നു. അന്ന് ആ രാത്രിയായിരുന്നു തുടക്കം, ഒരു വലിയ പേക്കിനാവിൻ്റെ തുടക്കം. കുഞ്ഞിരാമൻ മേസ്തിരിയുടെ മകളുടെ കല്യാണമാണ്. എല്ലാ കാര്യങ്ങളും ഓടി നടന്നൊരുക്കുന്ന തിരക്കിലാണ് മേസ്തിരി. വിവാഹ ആവശ്യത്തിനായി സ്വരുക്കൂട്ടിയ 25,000 രൂപയുമായി മേസ്തിരി അന്ന് തിരിച്ചെത്തിയപ്പോൾ ഏറെ വൈകിയിരുന്നു. കടകളൊക്കെ അടച്ച് നെല്ലിക്കുന്ന് കവലയിൽ ഇരുട്ടു പരന്നിരുന്നു. പണവും ചേർത്തു പിടിച്ച് മേസ്തിരി ധൃതിയിൽ വീട്ടിലേക്ക് നടക്കുമ്പോൾ അജ്ഞാതമായൊരു പിൻവിളി, അല്ലെങ്കിൽ 2 കരങ്ങൾ മേസ്തിരിയെ വന്ന് തൊട്ടിട്ടുണ്ടാകണം. കാരണം ആ രാത്രിക്ക് ശേഷം മേസ്തിരിയെ ജീവനോടെ ആരും കണ്ടിട്ടില്ല. പിറ്റേന്ന് മൃതദേഹം വിറങ്ങലിച്ച നിലയിൽ ചായക്കടയുടെ വരാന്തയിൽ കിടക്കുന്നുണ്ടായിരുന്നു. കല്യാണ ആവശ്യത്തിനായുള്ള 25,000 രൂപയും അപ്രത്യക്ഷമായിരുന്നു. ദുരൂഹമായ ആ മരണം കണ്ട് നാട് ഞെട്ടിവിറച്ചു. ആ മരവിപ്പ് മാറും മുൻപേ അതാ അടുത്ത മരണം. മീൻ കച്ചവടക്കാരൻ രവിയായിരുന്നു ഇര. ചായക്കടയിൽ മരിച്ച നിലയിലാണ് രവിയെയും കണ്ടെത്തിയത്. ആരാണത് ചെയ്തത്? ആർക്കും ഒരു സൂചന പോലുമില്ല. അസ്വാഭാവികമായ 2-ാമത്തെ മരണം. നെല്ലിക്കുന്നത്ത് ഭീതിയുടെ തണുപ്പ് പതുക്കെ പടരാൻ തുടങ്ങി. അധികം താമസിയാതെ ഗ്രാമത്തെ പിടിച്ചുലച്ച് അടുത്ത മരണം അരങ്ങേറി. 2002 ചായക്കട നടത്തിയിരുന്ന ഉദയകുമാർ എന്ന യുവാവ് കടയ്ക്കുള്ളിൽ തൂങ്ങി മരിച്ച നിലയിലായിരുന്നു. പോലീസ് വന്നു പരിശോധനകൾ നടത്തി. ഇത് ആത്മഹത്യ തന്നെയെന്ന കാര്യത്തിൽ പോലീസിന് സംശയമുണ്ടായിരുന്നില്ല. എന്നാൽ നാട്ടുകാർക്ക് അതങ്ങനെ ആത്മഹത്യയായി എഴുതി തള്ളാവുന്ന മരണമായിരുന്നില്ല. കാരണം തൂങ്ങി മരിക്കുന്ന ഒരാൾ കിടക്കുന്ന രീതിയിലായിരുന്നില്ല ഉദയകുമാറിന്റെ മൃതദേഹം കണ്ടത്. തൂങ്ങി നിന്ന ഉദയകുമാറിന്റെ കാൽമുട്ട് തറയിൽ ഇഴഞ്ഞുകിടക്കുന്ന നിലയിലായിരുന്നു. ആത്മഹത്യ ചെയ്യാൻ ഉറപ്പിച്ചാലും പ്രാണൻ പോകുന്ന നിമിഷത്തിൽ ഏതൊരാളും കിട്ടാവുന്ന പിടിവള്ളിയിൽ പിടിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കും. എന്നാൽ കാൽ തറയിൽ മുട്ടിയിരുന്നിട്ടും ഉദയകുമാർ എങ്ങനെയാണ് കയർ കഴുത്തിൽ കുരുങ്ങി മരിച്ചത്? നാട്ടുകാർക്കിടയിൽ ഭീതിയുടെ കനം കൂടി വന്നു. ഇത് കൊലപാതകം തന്നെ നെല്ലിക്കുന്നം ഗ്രാമം ഉറപ്പിച്ചു. 3 അസ്വാഭാവിക മരണങ്ങൾ പിന്നിലാരെന്ന് കണ്ടുപിടിക്കാനായിട്ടില്ല. ഭയം രാക്കാറ്റുപോലെ നെല്ലിക്കുന്നത്തെ പൊതിഞ്ഞു നിന്നു. പിന്നീട് കുറച്ചുനാൾ ശാന്തമായി കടന്നുപോയി. എങ്കിലും ആള് കൂടുന്നിടത്തെല്ലാം സംസാരം ഈ മരണങ്ങളെപ്പറ്റി തന്നെയായിരുന്നു. എല്ലാം അവസാനിച്ചു എന്ന് കരുതിയിരുന്ന സമയം 2005 നെല്ലിക്കുന്നത്തെ പിടിച്ചു കുലുക്കി വീണ്ടും മറ്റൊരു മൃതദേഹം കണ്ടെത്തി. തോട്ടിൽ മരിച്ചു കിടക്കുകയായിരുന്നു കുഞ്ഞുമോൻ. ഹൃദയസ്തംഭനമെന്ന് പോലീസ് വിധി എഴുതിയെങ്കിലും അത് വിശ്വസിക്കാൻ ഗ്രാമം തയ്യാറായില്ല. 3 നിഗൂഢ മരണങ്ങളുടെ തുടർച്ചയായി തന്നെ അവർ ഈ മരണത്തെയും കണ്ടു. അധികം താമസിച്ചില്ല. കാലിനു പിന്നിൽ വെട്ടേറ്റ് ചോരവാർന്നു മരിച്ച നിലയിൽ അച്ഛൻ കുഞ്ഞിന്റെ മൃതദേഹവും കണ്ടെത്തി. കൊലയാളി കൂടുതൽ ക്രൂരനാവാൻ തുടങ്ങിയിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം ഗ്രാമത്തിന്റെ സ്വസ്ഥത കെടുത്തി. അസ്വസ്ഥതയും പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തു വരാൻ തുടങ്ങി. കൊലയ്ക്കു പിന്നിലെ കൈകൾ ആരുടേതാണ്? ഒരു സൂചന പോലുമില്ലാതെ പോലീസും ഇരുട്ടിൽ തപ്പി. അവിടം കൊണ്ടു തീർന്നില്ല. അതാ വരുന്നു അടുത്ത മരണം. 55 വയസ്സുള്ള പൊടിയനാണ് മരിച്ചിരിക്കുന്നത്. ഒരു ആലയിൽ കെട്ടിത്തൂക്കിയ പൊടിയന്റെ മൃതദേഹം നാട്ടുകാർക്കു മുന്നിൽ ഭീതിതമായ ഒരു ചോദ്യചിഹ്നം പോലെ തൂങ്ങിയാടി. നാട്ടുകാർക്ക് സംശയമുണ്ടായിരുന്നില്ല, ഇത് കൊലപാതകം തന്നെയാണ്. പശുവിനെ വിറ്റുകിട്ടിയ പണം പൊടിയന്റെ കൈവശമുണ്ടെന്ന സംശയത്തിൽ ആരോ ചെയ്ത കടും കൈ. മറ്റു മരണങ്ങൾക്കു പിന്നിലും ഇതേ കൊലയാളി തന്നെയാകുമോ? അതോ കൊലയാളികളുടെ ഒരു സംഘമോ? എന്തു ക്രൂരത ചെയ്തും പണം കവരുന്ന അരും കൊലയാളികളുടെ സംഘം. ഇന്ന് കണ്ട് സംസാരിച്ചവരിൽ പലരെയും നാളെ മരിച്ച നിലയിൽ കാണുന്നു. അതിന് കാരണക്കാരായവരെ പിടികൂടുന്നുമില്ല. നെല്ലിക്കുന്നിനുമേൽ അക്ഷരാർത്ഥത്തിൽ മരണഭയം കാർമേഘം പോലെ തങ്ങി നിന്നു. കണ്ണടയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന നിമിഷനേരത്തെ ഇരുട്ടുപോലും ഗ്രാമത്തെ കിടിലം കൊള്ളിച്ചു. അതിനിടയിലും വിജയിക്കാതെ പോയ ചില കൊലപാതക ശ്രമങ്ങളും ഇവിടെയുണ്ടായി. കച്ചവടം നടത്തുന്ന തങ്കച്ചനും ഭാര്യ ചിന്നമ്മയുമാണ് തലനാരിഴയ്ക്ക് കൊലയാളിയുടെ കൈകളിൽ നിന്ന് രക്ഷപ്പെട്ടത്. രാത്രി വീട്ടിൽ വെച്ചായിരുന്നു സംഭവം. രാത്രിയെന്നു വെച്ചാൽ അത്രയേറെ വൈകിയിട്ടൊന്നുമില്ല. പെട്ടെന്ന് കരണ്ട് പോയി. തൊട്ടടുത്ത വീട്ടിൽ കരണ്ടുണ്ടോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് ചിന്നമ്മ അടുക്കള വഴി പുറത്തേക്കിറങ്ങിയതാണ്. പെട്ടെന്ന് പിന്നിലൂടെ വന്ന ആരോ തലക്കടിച്ചു. ചിന്നമ്മ ഒരലർച്ചയോടെ വീണു. ശബ്ദം കേട്ട് തങ്കച്ചനും അയൽവാസികളും ഓടിയെത്തുമ്പോഴേക്കും അക്രമി രക്ഷപ്പെട്ടിരുന്നു. ഇരുട്ടിൽ അക്രമിക്ക് ഉന്നം തെറ്റിയതുകൊണ്ട് മാത്രമാണ് ചിന്നമ്മ രക്ഷപ്പെട്ടത്. ഈ സംഭവം കൂടി ആയതോടെ നെല്ലിക്കുന്നത് ഭയം ഇരട്ടിച്ചു. കവലയിലെ കടകളും മറ്റുമൊക്കെ നേരത്തെ അടയ്ക്കാൻ തുടങ്ങി. എത്രയും വേഗം വീട്ടിൽ കയറി വാതിൽ ഭദ്രമായി പൂട്ടി അകത്തിരിക്കാൻ നെല്ലിക്കുന്നംകാർ ശ്രദ്ധിച്ചു. സംഭവ ബഹുലമായ മറ്റൊരു മരണത്തിനും അധിക കാലതാമസം ഉണ്ടായില്ല. നാട്ടുകാർക്കെല്ലാം സുപരിചിതനായ പച്ചക്കറിക്കടക്കാരൻ വർഗീസും മരണപ്പെട്ടിരിക്കുന്നു എന്ന വാർത്തയോടെയാണ് ആ പ്രഭാതം ഉണർന്നത്. പാടത്തിനു സമീപത്തെ തോട്ടിൽ പൊങ്ങിക്കിടക്കുന്ന നിലയിലാണ് മൃതദേഹം കണ്ടത്. തലയ്ക്കു പിന്നിൽ കനത്ത വസ്തുകൊണ്ട് അതിശക്തമായ അടിയേറ്റിരുന്നു വർഗീസിന്. സ്വാഭാവിക മരണമെന്നാണ് പോലീസ് ആദ്യം വിധി എഴുതിയത്. പക്ഷേ നാട്ടുകാർ അത് സമ്മതിച്ചില്ല. വർഗീസിന്റെ മക്കളും രാഷ്ട്രീയക്കാരും സമരവുമായി മുന്നിട്ടിറങ്ങി. 6 അടിയിലേറെ പൊക്കമുള്ള വർഗീസ് എങ്ങനെ 1.5 അടി വെള്ളത്തിൽ വീണു മരിക്കുമെന്നായിരുന്നു അവരുടെ ചോദ്യം. 24 മുറിവുകളും ശരീരത്തിലുണ്ടായിരുന്നു. ഒടുവിൽ മരണം കൊലപാതകം തന്നെയെന്ന് പോലീസും സമ്മതിച്ചു. പോലീസ് അന്വേഷണം ഊർജിതമാക്കി. അങ്ങനെ നാട്ടുകാർക്ക് ആശ്വാസം പകർന്ന് വർഗീസിന്റെ കൊലയാളിയെ പോലീസ് കണ്ടെത്തി. മൂട്ടുത്തട്ടി ബാബു എന്ന നാട്ടുകാരൻ തന്നെയായിരുന്നു പ്രതി. ഉത്തരം കിട്ടാത്ത ഒട്ടേറെ മരണങ്ങൾ അപ്പോഴും അവശേഷിക്കുകയാണ്. എങ്കിലും ഒന്നില്ലെങ്കിലും പ്രതിയെ പിടിച്ചല്ലോ എന്നോർത്ത് നാട്ടുകാർ നെടുവീർപ്പിട്ടു. അപ്പോഴും സംശയം ബാക്കിയായിരുന്നു. ബാബു ഇത്രയും ക്രൂരമായ ഒരു കൊലപാതകം ഒറ്റയ്ക്ക് നടത്തുമോ? വളഞ്ഞ കാലുകളുള്ള, വേഗത്തിൽ നടക്കാൻ പോലുമാകാത്ത ബാബു ആജാനുബാഹുവായ വർഗീസിനെ എങ്ങനെ കൊല്ലും? ബാബുവിന്റെ കൂടെ മറ്റൊരാൾ കൂടിയുണ്ടോ? നാട്ടുകാരുടെ സംശയത്തിനും ആശ്വാസത്തിനും അധികം ആയുസ് ഉണ്ടായിരുന്നില്ല. വർഗീസ് കൊല്ലപ്പെട്ടിട്ട് 7 മാസം തികയുന്നു. പ്രതിബാബു ജയിലിലാണ്. വർഗീസിന്റെ മൃതദേഹം കണ്ടെത്തിയ അതേ സ്ഥലത്ത് മറ്റൊരു വ്യാപാരിയായ ജോർജിന്റെ മൃതദേഹവും കണ്ടെത്തിയെന്ന വാർത്ത നെല്ലിക്കുന്നത്തെ പിടിച്ചുലച്ചു. ജോർജിന്റെ തലയ്ക്കു പിന്നിലും ശക്തമായ അടിയേറ്റിരിക്കുന്നു. ഒരേ തരത്തിൽ ഇതാ 2 കൊലപാതകം, അതും അതിക്രൂരമായി. പ്രതിയെന്ന് വിചാരിച്ചിരുന്ന ബാബു ജയിലിലാണ്. പിന്നെ ഇതാരാണ് ചെയ്തത്? അപ്പോൾ ബാബുവല്ലേ യഥാർത്ഥ കൊലയാളി? നാട്ടുകാരും പോലീസും ഒരുപോലെ കുഴങ്ങി. നെല്ലിക്കുന്നത്ത് പുറത്തിറങ്ങി നടക്കാൻ പോലും ആളുകൾ ഭയപ്പെട്ട ദിവസങ്ങൾ. തോട്ടുവക്കിലും വഴിയരികിലും അസ്വാഭാവികമായി എന്തെങ്കിലും കാണുന്നുണ്ടോയെന്ന് ഭീതിയോടെ ഗ്രാമം നോക്കിക്കൊണ്ടിരുന്നു. ആ ഭീതിയെ ചുവപ്പിച്ചുകൊണ്ട് വീണ്ടും മറ്റൊരു സംഭവമുണ്ടായി. 2 വ്യാപാരികളും മരിച്ച അതേ ഇടത്ത് ദാമോദരൻ എന്ന പൂജാരിയുടെ മൃതദേഹം കൂടി കണ്ടെത്തി. ഇതോടെ നെല്ലിക്കുന്നം വീണ്ടും വിറകൊണ്ടു. കൊല നടത്തിയത് ബാബുവല്ല എന്ന നാട്ടുകാരുടെ വാദത്തിന് അടിവരയിടുന്നതായിരുന്നു ജോർജിന്റെയും ദാമോദരന്റെയും കൊലപാതകങ്ങൾ. ലോക്കൽ പോലീസിന്റെ അന്വേഷണത്തിനെതിരെ അമർഷം പുകഞ്ഞു. ഒടുവിൽ കേസ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തു. കേസ് അന്വേഷണം ഊർജിതമായി. ഇതിനിടയിൽ മറ്റൊരു വധശ്രമം കൂടി നെല്ലിക്കുന്നത്തുണ്ടായി. ഉറങ്ങിക്കിടക്കുകയായിരുന്ന ഷാപ്പ് ജീവനക്കാരനെ തലയ്ക്കടിച്ചു കൊല്ലപ്പെടുത്താനായിരുന്നു ശ്രമം. ഈ കേസിൽ ബിജു എന്നയാൾ ക്രൈംബ്രാഞ്ചിന്റെ പിടിയിലായി. ബിജു പിടിയിലായതോടെ നെല്ലിക്കുന്നത്തെ ദുരൂഹ മരണങ്ങളുടെ ചുരുളും പതുക്കെ അഴിയാൻ തുടങ്ങി. ജോർജിന്റെയും വർഗീസിന്റെയും കൊലയ്ക്കു പിന്നിലും ബിജു തന്നെയെന്ന് ക്രൈംബ്രാഞ്ച് ഉറപ്പിച്ചു. പണം തട്ടുകയായിരുന്നു ലക്ഷ്യം. സാഹചര്യ തെളിവുകളും ബിജുവിനെതിരായിരുന്നു. ചെറുപ്പത്തിലെ മോഷണം ശീലമാക്കിയ ബിജു കൊടും ക്രിമിനലാണെന്നതായിരുന്നു നാട്ടുകാരുടെയും അഭിപ്രായം. നെല്ലിക്കുന്നം സമാധാനത്തോടെ ഉറങ്ങിയ നാളുകളായിരുന്നു അത്. പിന്നീട് ഏതായാലും ഗ്രാമത്തിന്റെ മനസമാധാനം കെടുത്തുന്ന കൊലപാതകങ്ങൾ ഉണ്ടായിട്ടില്ല. പക്ഷേ ബിജുവിനെതിരായ തെളിവുകളും സാക്ഷിമൊഴിയും കോടതിയിൽ നിലനിന്നില്ല. 2020 പോലീസ് ബിജുവിനെ വിട്ടയച്ചു. വർഗീസ് ജോർജ് കൊലക്കേസുകളിലായിരുന്നു ഈ നടപടി. അതായത് 10 വർഷത്തിനിടയിൽ നടന്ന 13 കൊലപാതകങ്ങളിൽ പോലീസിന് പ്രതിയെ കണ്ടെത്താനായത് 2 എണ്ണത്തിൽ മാത്രം. അയാളെ കോടതി വിട്ടയക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ ബാക്കി 11 കൊലപാതകങ്ങളുടെ പിന്നിലുള്ള രക്തം പുരണ്ട കൈകൾ ആരുടേതാണ്? നെല്ലിക്കുന്നം കാത്തിരിക്കുന്നു ആ സത്യം തെളിയുന്നതിനായി. M2C എന്നോടൊപ്പം സ്പെഷ്യൽസിൽ നിങ്ങൾ കേട്ടത് ക്രിനീഷ്യയോടൊപ്പം. കൂടെ സ്ക്രിപ്റ്റ് ശ്രീപ്രസാദ് മാനഴി, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഹെൽവിൻ KS, സൗണ്ട് ഡിസൈനർ മഹേഷ് മാനസ്. ഈ എപ്പിസോഡിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നോടൊപ്പം.റിനീഷ്യ എന്ന ഇൻസ്റ്റഗ്രാം ഹാൻഡിലൂടെ അറിയിക്കുക. ഈ പോഡ്കാസ്റ്റ് നിങ്ങൾ ഗാനയിലോ അല്ലെങ്കിൽ മറ്റ് പ്ലാറ്റ്ഫോമുകളിലോ ആണ് കേൾക്കുന്നതെങ്കിൽ പുതിയ എപ്പിസോഡിനായുള്ള നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി അവിടെ ഫോളോ ചെയ്യാൻ മറക്കരുത്. പതിവ് പോലെ മറ്റു വിശേഷങ്ങൾക്കായി എന്നോടൊപ്പം മലയാളം പോഡ്കാസ്റ്റ് കേൾക്കാം. ഭയം കൊണ്ട് രക്തം തണുപ്പിക്കുന്ന മറ്റൊരനുഭവത്തിനായി കാത്തിരിക്കൂ അടുത്ത എപ്പിസോഡിൽ. Exclusive.